الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمانيرايا سهودرنگلے سهودريمارے الله سبحانه وتعالى ഒരൊറ്റ പിതാവിൽ നിന്നാണ് നമ്മെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എല്ലാം വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകറിൻ വ ഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. വ ജഅൽനാകും ശുഉബൻ വ ഖബായിൽ, നാം നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത കുടുംബങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലിതആറഫു, നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളത് നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവർക്കാണ്. ആരാണോ അള്ളാഹുവിന്റെ കൽപ്പനകളെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നത്, ആരാണ് അള്ളാഹുവിന്റെ വിലക്കുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിട്ടുനിൽക്കുന്നത്, അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരവും മഹത്വവും ഉള്ളത്. അതല്ലാതെ ഒരാളും ഏതെങ്കിലും ഒരാളുടെ വാപ്പ് ഏതെങ്കിലും ഒരു വാപ്പക്ക് ജനിച്ചതുകൊണ്ട്, ഏതെങ്കിലും ഒരു മകന് ജനിച്ചതുകൊണ്ട്, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പിറന്നു വീണതുകൊണ്ട്, ഏതെങ്കിലും ഒരു രാജ്യത്തിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലോ പിറന്നു വീണതുകൊണ്ട് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരനാവുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഇന്നൽ അർദലാ തുഖദ്ദിസു അഹദൻ, ഭൂമി, ഒരു പ്രദേശം, ഒരു നാട്, അത് ഒരിക്കലും ഒരാളെ മഹാനാക്കുന്നില്ല. മറിച്ച് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളും അയാളുടെ ജീവിതവുമാണ് അയാളെ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളവനും ആദരവുള്ളവനും അല്ലാത്തവനുമൊക്കെ ആക്കി തീർക്കുന്നത്. എന്നാൽ ഈ പാഠങ്ങളെല്ലാം പഠിപ്പിക്കപ്പെട്ട, ഈ ആദർശം മനസ്സിലാക്കിയ മുസ്ലിം ഉമ്മത്ത്, അവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ കടന്നു വന്ന വൃത്തികെട്ട, ചീഞ്ഞളിഞ്ഞ, ചീഞ്ഞുനാറുന്ന സ്വഭാവങ്ങളിൽ പെട്ടതാണ് കുടുംബ ബന്ധങ്ങളുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ മഹിമ കാണുകയും തറവാടിന്റെ പേരിൽ പരസ്പരം പോരിമ നടിക്കുകയും ചെയ്യുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉ ഫീ ഉമ്മത്തി മിൻ ഉമൂരിൽ ജാഹിലിയ, നാല് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ ഉണ്ടായിരിക്കും, അത് ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്, ജാഹിലിയത്തിന്റെ ആളുകൾക്ക് പറ്റിയതാണ്. അബൂജഹലിനെ പോലെ, അബൂലഹബിനെ പോലെ അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ച ആളുകൾ, അവരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അവർ നിലകൊണ്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി മക്കയിലേക്ക് വരുന്നതിന് മുൻപ് അവരിൽ കാണപ്പെട്ട വൃത്തികെട്ട സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ആ നാല് സ്വഭാവങ്ങൾ എന്റെ ഉമ്മത്തിലും ഉണ്ടായിരിക്കും. ലാ യത്രുകൂനഹുന്ന, ആ നാല് കാര്യങ്ങൾ അവരിൽ പലരും ഉപേക്ഷിക്കുകയില്ല. എന്തൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, ഒന്നാമത്തെ കാര്യം തറവാടിന്റെ പേരിൽ, ജനിച്ച കുടുംബത്തിന്റെ പേരിൽ അഹങ്കാരം നടിക്കുക എന്നതാണ്. വത്താനു ഫിൽ അൻസാബ്, രണ്ടാമത്തെ കാര്യം മറ്റുള്ളവന്റെ കുടുംബത്തിൽ, മറ്റുള്ളവന്റെ തറവാട്ടിൽ, മറ്റുള്ളവന്റെ പരമ്പരയിൽ അതിനെക്കുറിച്ച് കുറ്റം പറയുകയും ആരോപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുക എന്നതാണ്. ഇന്ന കുടുംബക്കാർ അവരൊക്കെ ഇങ്ങനെയാണ്, ഇന്ന വീട്ടുകാർ അവരൊക്കെ ഇങ്ങനെയാണ്. അവന്റെ വാപ്പയെ നമുക്കറിയാം, അന്നു മുതലേ അവരുടെ കുടുംബം അങ്ങനെയാണ്. ആ കുടുംബമാണെങ്കിൽ അതൊരു വൃത്തികെട്ട കുടുംബമാണ്. ഇങ്ങനെ കുടുംബത്തിന്റെ പേരിൽ അന്യരാക്ഷേപിക്കുക എന്നത്, തറവാടിന്റെ പേരിൽ അന്യരാക്ഷേപിക്കുക എന്നത് എന്റെ സമൂഹത്തിലേക്ക് കടന്നുകൂടിയ ജാഹിലിയ കാലഘട്ടത്തിലെ വൃത്തികേടുകളിൽ പെട്ടതാണ്. മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഇസ്തിസ്ഖാഉ ബിന്നുജൂം, ചന്ദ്രൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അവ കൊണ്ടാണ് മഴ ലഭിക്കുന്നത് എന്ന വിശ്വാസം. വൽ നിയാഹ, അതുപോലെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ആർ തട്ടഹസിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്യുക എന്നത്. നോക്കൂ, ഈ നാല് കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പരസ്പര ബന്ധമുള്ളവയാണ്. ഒന്നാമത്തെ കാര്യം അവനവന്റെ കുടുംബത്തിന്റെ തറവാടിന്റെ പേരിൽ അഹങ്കാരം നടിക്കുക എന്നത്. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവന്റെ കുടുംബത്തിന്റെ പേരിൽ ആക്ഷേപം ചൊരിയുകയും അവന്റെ തറവാടിന്റെ കാര്യത്തിൽ, അതിന്റെ ശുദ്ധിയുടെ കാര്യത്തിൽ, അവന്റെ പരമ്പരയുടെ ശുദ്ധിയുടെ കാര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുക എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ മഹത്തരമായ ഒരു പ്രഖ്യാപനം നടത്തി. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, അറിയണേ നിങ്ങളുടെ റബ്ബ് ഒരേ ഒരു റബ്ബാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരൊറ്റ പിതാവാണ്. വലാ ഫളൽ അറബിയ്യൻ അലാ അജമി, അറിയണേ ഒരു അറബിക്ക് ഒരു അനറബിയുടെ മേൽ യാതൊരു പ്രത്യേകതയുമില്ല, ഒരു അറബിക്ക് ഒരു അനറബിയുടെ മേൽ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അജമിയ്യൻ അലാ അറബി, ഒരു അനറബിക്ക് അറബിയേക്കാൾ പ്രത്യേകതകളില്ല. വല അഹ്മറ അലാ അസ്വദ, വല അസ്വദ അലാ അഹ്മർ, വെളുത്തവന് കറുത്തവനേക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ പ്രത്യേകതയില്ല. നോക്കണം നിങ്ങൾ, അല്ലെ, എന്റെ തൊലി വെളുത്തിട്ടാൻ, നിന്നെ കാണാൻ എന്തൊരു കോലക്കേടാൻ, നിന്റെ ശരീരം കറുത്തിട്ടാൻ എന്ന് പറയാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല. ഒരുത്തന്റെ നിറത്തിന്റെ പേരിൽ, അവന്റെ കുടുംബത്തിന്റെ പേരിൽ, അവൻ ജനിച്ച നാടിന്റെ പേരിൽ, അവൻ വളർന്നു വന്ന നാട്ടിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം മാത്രം പ്രത്യേകം ഒഴിവാക്കി പറഞ്ഞു, ഇല്ലാ ബിത്തഖ്വ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് പരിഗണന നൽകപ്പെടുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ പ്രശ്നം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റിവെക്കണം. അല്ലെ, ചില ആളുകൾ അവർക്ക് കല്യാണാലോചനകൾ വന്നാൽ, സ്വാലിഹായ അള്ളാഹുവിനെ അനുസരിക്കുന്ന, ദീൻ പുലർത്തി ജീവിക്കുന്ന ഒരാൾ കല്യാണാലോചനയുമായി വന്നാൽ അവൻ പറയും, അവന്റെ കുടുംബം അത്ര പോരാ, അവന്റെ വീട്ടുകാരത്ര പോരാ, അവന്റെ തറവാട് നമുക്ക് അങ്ങോട്ട് യോജിക്കുന്നില്ല, അവന്റെ പരമ്പര ശരിയില്ല, അവനെ തിരിച്ചു പറഞ്ഞയക്കുകയാണ്. ഇത് പാടില്ല, ഇതൊരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് തഖ്വ മാത്രമാണ്. ചില ആളുകൾ അവരുടെ മനസ്സിൽ, നമ്മുടെ തറവാട്ടിൽ ഇന്നൊരു സംസ്കാരമുണ്ട്, അത് വേറെ ഒരാൾക്കും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ നീ ഒരു തറവാട്ടിൽ ജനിച്ചതുകൊണ്ട്, നീ ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിനക്ക് യാതൊരു പ്രത്യേകതയും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. നീ കേട്ടിട്ടില്ലേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്? പേർഷ്യയിൽ നിന്നാണ്. അദ്ദേഹത്തിന് എന്ത് അറബി സംസ്കാരമാണ് പറയാനുള്ളത്? എന്ത് കുടുംബ ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉള്ളത്? ഖുറൈശികളുമായി എന്തു ബന്ധമാണുള്ളത്? പക്ഷേ അദ്ദേഹം ഇസ്ലാമിലെ നേതാവായി തീർന്നു. എന്നാൽ അബൂലഹബ് അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പയൻ, എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ നശിച്ചു പോവുകയും നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ടല്ലേ ചില കവികൾ പറഞ്ഞത്, ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസ, അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം ഫാരിസിൽ നിന്ന് വന്ന, പേർഷ്യയിൽ നിന്ന് വന്ന സൽമാനെ ഉയർത്തി. വവളഅൽ കുഫ്റു ശരീഫ അബാ ലഹബ, എന്നാൽ നാട്ടിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന അബൂ ലഹബിനെ അള്ളാഹുവിന്റെ ദീൻ, അതിന് വിരുദ്ധമായ കുഫറിന്റെ ആളുകൾക്കൊപ്പം അവൻ ചേർന്നു എന്നത് കാരണത്താൽ അവൻ താഴ്ചയിലേക്ക് വീണുപോയി. നോക്കൂ നിങ്ങൾ, അപ്പോൾ കുടുംബ മഹിമ കൊണ്ട് ഒരു കാര്യവുമില്ല. കുടുംബത്തിൽ, വലിയ കുടുംബത്തിൽ പിറന്നു എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ പ്രത്യേകിച്ച് പരിഗണനയില്ല, അവന് തഖ്വയില്ലെങ്കിൽ. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ സഹാബികളിൽ ചിലർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുന്നാസി അക്റം, അള്ളാഹുവിന്റെ റസൂലെ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ആളാരാണ്? ഏറ്റവും മാന്യതയുള്ള കുടുംബമേതാണ്? ഏറ്റവും മാന്യതയുള്ള ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്റമുഹും ഇൻദല്ലാഹി അത്ഖാഹും, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യതയുള്ളവർ അവരിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. മക്കളെ, നിങ്ങൾ നമ്മളോട് ചോദിക്കാൻ ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? അപ്പൊ നമ്മൾ കേരളക്കാരാണ്, അല്ലെങ്കിൽ ഇന്ന നാട്ടിലുള്ള ആളുകളാണ്, അവരാണ്, ഇവരാണ്. അങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യതയുള്ളവർ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും തഖ്വയുള്ള ആളുകളാണ്, അള്ളാഹുവിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ സഹാബികൾ അവർ പറഞ്ഞു, ലൈസ അൻ ഹാദാ നസ്അലുക, അള്ളാഹുവിന്റെ റസൂലെ, അതിനെക്കുറിച്ചല്ല ഞങ്ങൾ ചോദിക്കുന്നത്, മറിച്ച് നല്ല തറവാടുള്ള ആളാരാണ്, നല്ല കുടുംബം, ഏറ്റവും നല്ല കുടുംബം ആരുടെ കുടുംബമാണ്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫഅക്റമുൻ നാസി യൂസുഫു നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാ. അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പിതൃപരമ്പരയെല്ലാം ഏറ്റവും ഉഷാറായ, ഏറ്റവും നല്ല പിതാക്കന്മാരെ ലഭിച്ചയാളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ യൂസുഫാണ്. യൂസുഫിന്റെ വാപ്പ യാക്കൂബാണ്, അദ്ദേഹം ഒരു നബിയാണ്, യൂസുഫും നബിയാണ്. യാക്കൂബിന്റെ വാപ്പ ഇസ്ഹാഖ് നബിയാണ്. ഇസ്ഹാഖിന്റെ വാപ്പയാകട്ടെ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയാണ്. അപ്പോൾ സഹാബികൾക്ക് തൃപ്തിയായില്ല, അവർ വീണ്ടും ചോദിച്ചു, ലൈസ അൻ ഹാദാ നസ്അലുക, റസൂലെ, ഇതിനെക്കുറിച്ചുമല്ല ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ അറബികളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഫഅൻ മആദിനിൽ അറബി തസ്അലുനി, അറബികളെ കുറിച്ചാണല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ റസൂലുള്ള പറയുന്നു, ഫഖിയാറുക്കും ഫിൽ ജാഹിലിയ ഖിയാറുക്കും ഫിൽ ഇസ്ലാമി ഇദാ ഫഖിഹു, നിങ്ങളിൽ ജാഹിലിയ കാലഘട്ടത്തിൽ മാന്യനായിരുന്ന ആളുകൾ അവൻ ഇസ്ലാം സ്വീകരിച്ചാൽ ഇസ്ലാമിലും മാന്യനാണ്, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അവൻ അള്ളാഹുവിന്റെ ദീനിൽ അവഗാഹം നേടുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. നോക്കൂ നിങ്ങൾ, അപ്പോഴും മാനദണ്ഡം അതാൻ, ഇസ്ലാം അനുസരിച്ച് ഒരാൾ ജീവിക്കുന്നുണ്ടോ എന്നതാണ് മാനദണ്ഡം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മനസ്സിൽ ബാക്കിയായേക്കാവുന്ന ഒരു ചെറിയ കറ പോലും അതവിടെ ബാക്കി വെക്കാതെ ശുദ്ധീകരിക്കുകയാണ്. ഇപ്രകാരമായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളും. കുടുംബത്തിന്റെ പേരിലുള്ള മഹിമകൾ നമുക്ക് പാടില്ല, അതിന്റെ പേരിൽ ആളുകൾ അകറ്റുന്നതും ചെറുതാക്കുന്നതും നമുക്ക് ചേർന്നതല്ല, മുസ്ലിമിന് ചേർന്നതല്ല. അവന്റെ നിറത്തിന്റെ പേരിൽ, അവന്റെ ഉയരത്തിന്റെ പേരിൽ, അവന്റെ മുഖത്തിന്റെ രൂപത്തിന്റെ പേരിൽ, അവൻ ജീവിക്കുന്ന നാടിന്റെ പേരിൽ, അവൻ ജനിച്ച കുടുംബത്തിന്റെ പേരിൽ ആളുകളെ താഴ്ത്തിക്കെട്ടുക എന്നത് നമുക്ക് യോജിച്ചതല്ല. അല്ലെ, ചില ആളുകൾ പറയുന്നത് അവനൊരു ബംഗാളിയാണ്, അവനൊരു ബംഗാളിയാണ്. എന്താണ് ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഇത്ര മോശമായ കാര്യമായിട്ടുള്ളത്? ചില ആളുകൾ പറയാം, ഇവൻ ഇന്ന നാട്ടുകാരനാണ്, അവന്റെ സ്വഭാവം മഹാവടക്കൻ, അവൻ ആ നാട്ടുകാരനായതുകൊണ്ട് മോശമായതുപോലെ. അല്ല, ആ നാട്ടിൽ എത്രയോ നല്ല ആളുകളുണ്ട്, നിന്നെക്കാൾ നല്ല ആളുകളുണ്ട്, നിന്നെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ ആ നാട്ടിലുണ്ട്, നിന്നെക്കാൾ ദീനിൽ വിവരമുള്ള പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു നാട്ടിന്റെ പേരിൽ, ഒരു കുടുംബത്തിന്റെ പേരിൽ ആളുകളെ തരംതാഴ്ത്തുക എന്നത്, അവരെ താഴ്ത്തിക്കെട്ടുക എന്നത് മുസ്ലിമിന് യോജിച്ചതല്ല. നമുക്കിടയിലുള്ള ബന്ധം ഇസ്ലാമിന്റെ പേരിലുള്ള ബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, അതാണ് നമ്മുടെ നിയമം. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് സഹോദരനെ പോലെയാണ്. അവന്റെ നാട് പ്രശ്നമല്ല, അവന്റെ നിറം പ്രശ്നമല്ല, അവന്റെ ഉയരം പ്രശ്നമല്ല, അവന്റെ കുടുംബം പ്രശ്നമല്ല, അവൻ മുസ്ലിമാണോ, അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, അവൻ നമ്മുടെ സഹോദരനാണ്, അവൻ നമ്മോട് ഏറ്റവും അടുത്തവനാണ്, നമ്മുടെ സഹോദരൻ, നമ്മുടെ ഉമ്മക്കും വാപ്പക്കും ഒരുപോലെ പിറന്നവൻ. അള്ളാഹുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ അവനേക്കാൾ നാം സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്ന ഈ വ്യക്തിയെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചുപോയ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇക്കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും ബനു ആദം, നിങ്ങളെല്ലാവരും ആദമിന്റെ സന്തതികളാണ്. വആദമു ഖുലിഖ മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ലയൻതഹിയന്ന ഖൗമുൻ യഫ്തഖിറൂന ബിആബായിഹിം, തങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ട്, തങ്ങളുടെ കുടുംബത്തെ കൊണ്ട്, തങ്ങളുടെ കുടുംബമഹിമ കൊണ്ട് ആളുകളുടെ മുന്നിൽ മഹത്വം നടിക്കുന്നവർ ആ സ്വഭാവം അവസാനിപ്പിക്കുക തന്നെ വേണം. ഔ ലയകൂനന്ന അഹ്വന അലല്ലാഹി മിനൽ ജഅലാൻ, അങ്ങനെ അവൻ ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ മനസ്സിൽ നിന്ന് ഈ കുടുംബമഹിമയും ഈ തറവാട്ടിന്റെ പോരിമയും അവൻ നിർത്തിവെക്കുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവൻ കച്ചറയിൽ ജീവിക്കുന്ന പുടുവിനെ പോലെ, പാറ്റയെപ്പോലെ, കൂറയെപ്പോലെ അള്ളാഹുവിന്റെ അടുക്കൽ അത്ര നിലവാരമില്ലാത്തവനായി മാറും. ഇത് ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ എത്ര ഗുരുതരമാണ് കാര്യം. അതുകൊണ്ട് സഹോദര, ഈ സ്വഭാവങ്ങൾ നാം അവസാനിപ്പിക്കേണ്ട സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മറ്റൊരു മുസ്ലിമായ ഒരു സഹോദരന്റെ മുകളിൽ എന്റെ കുടുംബത്തിന്റെ പേരിൽ എനിക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നീ അവസാനിപ്പിക്കണം, അത് പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് നമുക്കില്ല അല്ല, എത്രയോ ആളുകളുടെ സംസാരങ്ങളിൽ ഈ പ്രയോഗങ്ങൾ ധാരാളമായി കടന്നു വരുന്നത് കാണാം. അവൻ അന്നാട്ടുകാരനാണ്, അവൻ അക്കുടുംബക്കാരനാണ്. കല്യാണാലോചന വന്നാൽ പലരുടെയും തനി സ്വഭാവം പുറത്തേക്ക് വരും. അവന്റെ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരാൾ കല്യാണം ആലോചിച്ചു വന്നാൽ അവന്റെ തനി സ്വഭാവം പുറത്തേക്ക് കാണാൻ പറ്റും, അവന്റെ ഇസ്ലാമിന്റെ വൃത്തി അത് പുറത്തേക്ക് കാണാൻ പറ്റും. കല്യാണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ മറ്റവന് സമ്പത്തില്ലെങ്കിൽ, മറ്റവന്റെ കുടുംബം അത്ര പോരെങ്കിൽ ഇവനിങ്ങനെ തിരിഞ്ഞുകളിയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണെങ്കിൽ അവന് കല്യാണം കഴിച്ചു കൊടുക്കാം എന്നല്ല അവന്റെ മനസ്സിലുള്ളത്. അവന്റെ കുടുംബം ശരിയാവണം, അവന്റെ തറവാട്ടു മഹിമ ഉഷാറാകണം, എന്നാൽ മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ജാഹലിയത്തിന്റെ കറകൾ അള്ളിപ്പിടിച്ചിട്ടുണ്ട്. അവരത് വൃത്തിയാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും ഉബ്ബിയത്തുൽ ജാഹലിയ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ദീനിൽ നിന്ന് ജാഹലിയത്തിന്റെ അഹങ്കാരം എടുത്തു കളഞ്ഞിരിക്കുന്നു. വതആദുമഹ ബിആബായിഹ, തങ്ങളുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് മഹത്വം കാണിക്കുന്നത് അല്ലാഹു അവസാനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫന്നാസു റജുലാൻ, മനുഷ്യർ ഇനി രണ്ടു വിഭാഗങ്ങൾ മാത്രമാണ്. ബർറുൻ തഖിയുൻ കരീമുൻ അലല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, നന്മ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ മാന്യതയുള്ള ആളുകൾ. രണ്ടാമത്തെയാൾ വഫാജിറുൻ ശഖിയുൻ ഹയ്യുൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ വിധിവിലക്കുകൾ മാനിക്കാത്ത, വൃത്തികേടുകൾ പ്രവർത്തിക്കുന്ന, മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ തരിമ്പ് പോലും വരെയില്ലാത്ത മനുഷ്യരും. രണ്ടു വിഭാഗം ആളുകളുണ്ട്. ഈ രണ്ടല്ലാതെ ഇനി വേറെ വേർതിരിവില്ല. എത്രയെത്ര ആളുകൾ അവരാളുകളെ പരിഗണി, അവന്റെ അടുക്കൽ ഒരു മുസ്ലിമായ ഒരു ദരിദ്രൻ വന്നാൽ അവന്റെ പരിഗണനയിൽ വ്യത്യാസമുണ്ട്. അവന്റെ അടുക്കൽ ഒരു സമ്പന്നനായ മുസ്ലിം വന്നാലോ അവന്റെ പരിഗണനയിൽ വ്യത്യാസമുണ്ട്. അവന്റെ സംസാരം വ്യത്യാസപ്പെട്ടു. അവന്റെ അടുക്കൽ ഒരു മഹത്വമുള്ള ഒരു നാട്ടിൽ പ്രാധാന്യമുള്ള ഒരാൾ വന്നാൽ അവന്റെ സംസാരവും അവന്റെ രീതിയും അവന്റെ ശ്രദ്ധയും വേറെയാണ്. അവനെ സൽക്കരിക്കാൻ വേണ്ടി ആയിരങ്ങൾ അവൻ മുടക്കും. എന്നാൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന സാധാരണക്കാരനായ മുസ്ലിം അവന്റെ മുന്നിൽ വന്നാൽ അവൻ അഞ്ചു പൈസയുടെ വിലയില്ല. നീയാണോ ഇസ്ലാം പുലർത്തുന്നത്? നീയാണോ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിൽക്കുന്നത്? നീയാണോ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്നത്? നിനക്കെന്ത് ഇസ്ലാമാണ് മനസ്സിലുണ്ടായിട്ടുള്ളത്? നമ്മൾ മാറ്റിവെക്കേണ്ട സ്വഭാവങ്ങളിൽപ്പെട്ടതാണിത്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലായിരിക്കണം ആദരവ് നൽകേണ്ടത്. അള്ളാഹുവിന്റെ ദീനിനായിരിക്കണം മഹത്വവും പരിഗണനയും നൽകേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ആദരിക്കേണ്ടത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സദസ്സുകളെ കുറിച്ച് ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. അവിടേക്ക് ദരിദ്രർ കുത്തിയൊഴുകുമായിരുന്നു. കാരണം ദരിദ്രർക്ക് അത്രമാത്രം പ്രാധാന്യം നൽകപ്പെടുന്ന മറ്റൊരു സദസ്സ് അന്നാട്ടിലില്ല. ഇമാം അഹമ്മദിന്റെ മജ്ലിസിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, ഏറ്റവും സ്ഥാനമുള്ളത് പാവപ്പെട്ടവർക്കാണ്. എന്നാൽ സഹോദര, ഇന്ന് സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? സ്റ്റേജുകളിൽ കയറിയിരിക്കാൻ സമ്പന്നരെ വേണം, നേതൃത്വത്തിലിരിക്കാൻ പൈസയുള്ളവരെ വേണം, തറവാട്ടു മഹിമയുള്ളവരെ വേണം, പാവപ്പെട്ടവരെ പരിഗണിക്കാൻ ആളുകളില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അവിടുത്തെ കരികിൽ എല്ലാ പാവപ്പെട്ടവർക്കും കയറി വരാം, എല്ലാ സമ്പന്നനും കയറി വരാം, ഒരേ പദവിയാണ്, ഒരേ പരിഗണനയാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ എന്ന നോട്ടം മാത്രമാണ് അവിടുത്തേക്കുണ്ടായിരുന്നത്. അതായിരിക്കണം നമ്മുടെ ഈ നിലപാട്. അല്ലെ, അതിലൊരു ചെറിയ വ്യത്യാസം വന്നപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ കടുത്ത വാക്കുകളിൽ റസൂലുള്ളയെ ആക്ഷേപിച്ചുകൊണ്ട് അബസ വ തവല്ല എന്ന സൂറത്ത് അവതരിച്ചത്. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം, കണ്ണുകാണാത്ത പാവപ്പെട്ടവനായ ഉമ്മി മക്തൂം, അദ്ദേഹം വന്നു റസൂലുള്ളയോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ആ സന്ദർഭത്തിൽ വലിയ നേതാക്കന്മാരായ മുശ്രിക്കുകളുടെ തലവന്മാർ റസൂലുള്ളയുടെ മുന്നിലിരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇവരൊന്നും മുസ്ലിമായിരുന്നെങ്കിൽ എന്ന പരിഗണന കാരണത്താൽ, അതിനുവേണ്ടി മാത്രം റസൂലുള്ളയുടെ ഉദ്ദേശം പാവപ്പെട്ടവരെ തരംതാഴ്ത്തലായിരുന്നില്ല, സമ്പന്നനെ ഉയർത്തിക്കാണിക്കലായിരുന്നില്ല, ഇസ്ലാമിനൊരു വളർച്ച ലഭിക്കുന്നതിനു വേണ്ടി, ഇസ്ലാമിനൊരു സമാധാനകരമായ സാഹചര്യം ഉണ്ടാകുന്നതിനു വേണ്ടി മക്കയിലെ മുശ്രിക്കുകളുമായി റസൂലുള്ള സംസാരിക്കുകയാണ്. അയാളെ ഒന്നും പരിഗണിച്ചില്ല. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ കടുത്ത ആക്ഷേപം നിറഞ്ഞു നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി ആക്ഷേപിച്ചുകൊണ്ടുള്ള സൂറത്ത് അബസ വ തവല്ല അവതരിക്കുന്നത്. നമ്മളിൽ എത്ര പേർ അല്ലെ, ആളുകൾ വീട്ടിന്റെ ഉള്ളിൽ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. അത് ഒരാൾ വന്നിട്ടുണ്ട്, ആരാണ്? ഇന്ന ഇന്ന ആളാണ്. ആ ഇന്ന് അവനോട് ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ അവനെ എങ്ങനെങ്കിലും ഒഴിവാക്കി, അവന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർത്തു കൊടുത്തേക്ക്. എന്നാൽ പൈസക്കാരനാണ് വന്നതെങ്കിൽ അവൻ വസ്ത്രം മാറി, അവന്റെ ശരീരം ശരിയാക്കി, മുഖമൊക്കെ കഴുകി വൃത്തിയായി, അവൻ അവനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു മുന്നിലേക്ക് വരികയാണ്. എന്തിനാണ് പരിഗണന? പണത്തിനാണോ? അതല്ല അള്ളാഹുവിന്റെ ദീനിനാണോ നാം പരിഗണിക്കേണ്ട കാര്യമാണ്, നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയദഅന്ന റിജാലുൻ ഫഖറഹും ബിഅഖ്വാമിൻ, മനുഷ്യർ അവരുടെ പിതാക്കന്മാരുടെ അവരുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ അവരുടെ നാടിന്റെ പേരിലുള്ള ഫഖർ അഹങ്കാരം ഒഴിവാക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്നമഹും ഫഹ്മും മിൻ ഫഹ്മി ജഹന്നം, അവനിങ്ങനെ വലിയ എടുത്തു പറയുന്ന അവന്റെ മാതാപിതാക്കൾ അവർ ചിലപ്പോൾ നരകത്തിലെ കരിക്കത്തകളായി തീർന്നിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് വ്യക്തികൾ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമായി, അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അപ്പോൾ അക്കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, അന ഫുലാനു ബ്നു ഫുലാനു ബ്നു ഫുലാൻ, ഞാൻ ഇന്നയാളുടെ മകനാണ്, എന്റെ തറവാടി ഇത്ര വലുതാണ്. ഫമൻ അൻത, നീ ആരാണടോ? ഫല ഉമ്മലക, നിനക്കൊരു പറയപ്പെടാവുന്ന കുടുംബം പോലും ഇല്ല, നിന്റെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രണ്ടുപേരെയും വിളിച്ചു, എന്നിട്ടൊരു കഥ അങ്ങ് പറഞ്ഞു കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻതസബ റജുലാനി അലാ അഹദി മൂസ അലൈഹി സലാം, രണ്ടാളുകൾ നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ മൂസ നബിയുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു. ഫഖാല അഹദുഹുമ, അതിലൊരാൾ പറഞ്ഞു, അന ഫുലാനു ബ്നു ഫുലാൻ ഹത്താ അദ്ദ തിസ്അതൻ, ഒരാൾ പറഞ്ഞു ഞാൻ എന്റെ വാപ്പ ഇന്ന ആളാണ്, എന്റെ വാപ്പ ഇന്ന ആളാണ്. ഒൻപത് ആളുകളുടെ പേര് അവൻ പറഞ്ഞു. അവന്റെ തറവാട് മഹിമ ഒൻപത് തറവാടുകൾ വരെ അവസാനിക്കുന്നതാണ് എന്ന് അവൻ മഹിമ പറഞ്ഞു. ഫൗഹല്ലാഹു ഇലാ മൂസ അലൈഹിസ്സലാം, അല്ലാഹു മൂസ നബിക്ക് വഹയ് നൽകി. എന്താണ് ആ വഹയ്? അന്ന ഹാദൈനിൽ മുന്തസിബൈനി അമ്മ അൻത അയ്യുഹൽ മുന്തമി ഇലാ തിസ്അതിൻ ഫിന്നാരി ഫഅൻത ആശിറുഹും. അല്ലാഹു അവർക്ക് വഹയായി പറഞ്ഞു കൊടുത്തു, അല്ലടോ ഒൻപത് ആളുകളെ കണക്ക് പറഞ്ഞവനെ, ആ ഒൻപതാളും നരകത്തിലാണ്, നീ പത്താമത്തെയാളാണ്, നീയും പത്താമത്തെയാളാണ്, നീ അവരുടെ കൂടെയാണ്. മാത്രമല്ല, എന്നാൽ രണ്ട് വാപ്പമാരെ മാത്രം പറയാൻ പറ്റുന്ന നിന്റെ അവസ്ഥയുണ്ടല്ലോ, അവിടെ താഴ്ന്നുപോയ ആ വ്യക്തിയുടെ അവസ്ഥയുണ്ടല്ലോ, നിന്റെ വാപ്പയും വാപ്പാന്റെ വാപ്പയും സ്വർഗത്തിലാണ്, നീ മൂന്നാമത്തെയാളായി സ്വർഗത്തിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ പറയുന്ന, നമ്മളൊക്കെ ഈ മഹിമ നടിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ അവിടെ എവിടെയാണ് നമുക്ക് വല്ല അറിയോ? എന്തിനാണ് നമ്മൾ ഇങ്ങനെ മഹിമ നടിക്കുന്നത്? ആരെ കാണിക്കാനും? അള്ളാഹുവിന്റെ അടുക്കൽ വല്ല മേന്മയും അതുകൊണ്ട് നമുക്ക് ലഭിക്കാനുണ്ടോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മോശം സ്വഭാവം, ഈ ഒരു വൃത്തികെട്ട ചിന്താഗതി, അത് നമ്മൾ അവസാനിപ്പിക്കണം. ഇസ്ലാമിൽ അത് പരിചയമില്ല. കർത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു വ്യത്യാസം ഇവിടെ ഇല്ല. ഇവിടെ മുസ്ലിം ആയാൽ മതി, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ മതി, അവന് പരിഗണനയുണ്ട്, അവൻ നമ്മുടെ സഹോദരനെ പോലെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കാത്തവനാണെങ്കിൽ അവൻ എത്ര വലിയവനാകട്ടെ, അവന് യാതൊരു പരിഗണനയില്ല. അള്ളാഹുവിന്റെ അടുക്കലുമില്ല, മുഅ്മിനീങ്ങളുടെ അടുക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد ബഹുമാന്യ രായ സഹോദരങ്ങളെ, ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് കുടുംബത്തിന്റെയും സമ്പത്തിന്റെയും നാടിന്റെയും ഒക്കെ പേരിൽ മഹിമ നടിക്കുകയും മറ്റുള്ള ആളുകളെ തരംതാഴ്ത്തി കാണിക്കുകയും ചെയ്യുക എന്നത്. അത് ഏത് നാട്ടിൽ പോയാലും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകളും പറയുന്നത് കാണാം, അന്യദേശത്തു നിന്ന് ജോലി എടുക്കാൻ വന്ന ആളുകളെ പറ്റി, അവൻ ഇന്നാട്ടുകാരനാണ്, അവനെ തരംതാഴ്ത്തി കൊച്ചാക്കിക്കൊണ്ട്, അവനൊരു മുസ്ലിമാണെങ്കിലും അവനൊരു വിലയില്ലാത്തതുപോലെ, അവനൊരു പരിഗണന നൽകേണ്ടതില്ലാത്തതുപോലെ. എന്നിട്ട് ഇതേ ആളുകൾ തന്നെ വിദേശത്ത് പോയി ജോലി എടുക്കും, അവരെ ഇതുപോലെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടിയാൽ ഇവൻ മോശമായി അവരെക്കുറിച്ച് പറയും, അവന് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന തോന്നലാണ്. അപ്പോൾ നിന്നോട് അവർ ചെയ്യുന്ന അതേ സ്വഭാവം തന്നെയല്ലേ നീ മറ്റുള്ളവരോട് ചെയ്യുന്നത്? ചില ആളുകൾ അവർ കറുത്തതിന്റെ പേരിൽ ആളുകൾ ആക്ഷേപിക്കുന്നു. അവന്റെ അണ്ണാച്ചിയൻ അവന്റെ കോലം കണ്ടില്ലേ, എന്താണ് അവന്റെ കോലത്തിന് പ്രശ്നം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോൾ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചത് കറുകറുത്ത ബിലാലിനെയാണ്. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പദവിയിലെത്താൻ കഴിഞ്ഞ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തൊലിയിലേക്ക് നോക്കിയിട്ടില്ല. അതുകൊണ്ട് സഹോദര, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളെ മതിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ ആളുകളെ പരിഹസിക്കുക എന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, നാം അത് അവസാനിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്ത കാര്യമാണത്. ചില ആളുകൾ അവർക്ക് കൂട്ടായി അവർ കൊണ്ടു നടക്കുക, അവരുടെ ചുറ്റുവലയങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക ഇതുപോലുള്ള ആളുകളായിരിക്കും. പണക്കാരായ ആളുകൾ അവരെ മാത്രം ഇങ്ങനെ കൊണ്ടുനടക്കും, അല്ലെങ്കിൽ നല്ല തറവാടിത്തമുള്ള ആളുകൾ അവരൊപ്പം മാത്രം നടക്കും. മറ്റുള്ള ആളുകൾ ഒരു തറവാട് കുറഞ്ഞ ഒരാൾ, അവൻ അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്നവനാണെങ്കിൽ അവനൊരു പരിഗണന കുറവ്, അവനെ കണ്ടാൽ ഒരു ശ്രദ്ധയില്ലായ്മ, അവനൊരു തരംതാഴ്ത്തല്. ഇത് മുസ്ലിമിന് യോജിക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും രാത്രിയുമായി അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുഅ്മിനീങ്ങൾ, അവരോടൊപ്പം നീ ക്ഷമിച്ചു നിലകൊള്ളുക. നിന്റെ ഒപ്പമുള്ള ആളുകൾ ദരിദ്രരാണ് റസൂലെ, എന്നാൽ നീ ക്ഷമിക്കുക, അവരോടൊപ്പം തന്നെ നീ നിലകൊള്ളുക. നീ ഒരിക്കലും നിന്റെ കണ്ണ് ഒരിക്കലും അവരിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കട്ടെ. കുറെ പണമുള്ള സമ്പത്തുള്ള സമ്പന്നരുടെ അടുക്കലേക്ക് നീ ഇങ്ങനെ തുറച്ചു നോക്കാതിരിക്കുക. അവരിലേക്ക് നീ ആർത്തിയോടുകൂടി നോക്കേണ്ടതില്ല. പാവപ്പെട്ടവരോടൊപ്പം നീ ക്ഷമിച്ചു നിലകൊള്ളുക. നിന്നോടൊപ്പമുള്ള ആളുകൾ, നബിമാരിൽ ചിലർ അവരോട് അവരുടെ ശത്രുക്കൾ പറഞ്ഞു, നിന്നോടൊപ്പമുള്ള പാവപ്പെട്ട ആളുകൾ അവരെ നീ മാറ്റിവെച്ചാൽ ഞങ്ങളിത് വിശ്വസിക്കാം. അവർ പറഞ്ഞു, വമാ അന ബിത്താരിദിൽ മുഅ്മിനീൻ, ഞാനൊരിക്കലും മുഅ്മിനീങ്ങളെ ആട്ടിയോടിക്കാനുള്ളവനല്ല, എനിക്ക് ആട്ടിയോടിക്കാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകളും ഇതേ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദെ, നിന്റെ ഒപ്പമുള്ള ഈ പാവപ്പെട്ട ആളുകൾ അവരെ നീ ഒന്ന് ഒഴിവാക്കിയാൽ നിന്നോടൊപ്പം ഞങ്ങൾ വേണമെങ്കിൽ കൂടാം. അള്ളാഹുവിന്റെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ വന്നു, വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുവചനം പ്രതീക്ഷിച്ചുകൊണ്ട് രാവിലെയും രാത്രിയും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട ആളുകൾ, അവരെ നീ അട്ടിയോടിക്കരുത്, അവരെ നീ അകറ്റരുത്, അവരെ നീ ഒപ്പം നിർത്തണം. കണ്ടില്ല, ഇസ്ലാം പഠിപ്പിച്ച വഴിയാണ് ഇത്. വേറെ ഏത് ദീനിലാണുള്ളത്? വേറെ ഏത് മതത്തിനടുത്ത് പറയാൻ സാധിക്കുക? പക്ഷേ ആ മതത്തിന്റെ അനുയായികൾ ഈ പറഞ്ഞ ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് എവിടെ എത്തിയിരിക്കുന്നു? ഓരോരുത്തരും അവന്റെ താഴുള്ള ആളെ ആക്ഷേപിക്കുക, അവനും ആക്ഷേപിക്കപ്പെടുക, അവനെ വേറെ ആളെ ആക്ഷേപിക്കുന്നുണ്ട് അവന്റെ മുകളിലുള്ള ആള്. ഈ ഉൽമ, ഈ അതിക്രമം നാം അവസാനിപ്പിക്കണം കുടുംബത്തിന്റെ പേരിൽ. അത് നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ഒരു ലാഞ്ചന പോലും ബാക്കി വെക്കരുത്. ചില ആൾക്കാർ നാവോണ്ടത് പറയില്ല, പക്ഷേ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ഹൃദയം നാം ശുദ്ധീകരിക്കണം, ഹൃദയം നാം വൃത്തിയാക്കണം, ഹൃദയത്തിലുള്ള ഈ കറ നാം എടുത്തു നീക്കിയേ തീരൂ. കാരണം ഇതൊരു മുസ്ലിമിന് യോജിച്ച സ്വഭാവമല്ല. ഇസ്ലാം ഇതിനെ തകർത്തുകൊണ്ടാണ് വന്നത്. ആ ചിന്തയും ആ വിശ്വാസവും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കുകയും ഞങ്ങളെ നീ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം ബാറക നബീനാ മുഹമ്മദ്.